ഇന്ന് നമുക്ക് ആനിമൽസിലുള്ള പലതരം റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജീസിനെ കുറിച്ച് പഠിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് റീപ്രൊഡക്റ്റീവ് ബയോളജി? റീപ്രൊഡക്റ്റീവ് ബയോളജി എന്ന് പറഞ്ഞാൽ അത് ബയോളജി, സുവോളജിയിലെ അല്ലെങ്കിൽ ബോട്ടണിയിലെ ഒരു ബ്രാഞ്ചാണ്. അതിലെന്താ പഠിക്കുന്നത്? എങ്ങനെയാണ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഓർഗാനിസംസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്? എന്തൊക്കെ റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജീസാണ് അവർ ഫോളോ ചെയ്യുക? ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ബയോളജിക്കൽ ബ്രാഞ്ചാണ് റീപ്രൊഡക്റ്റീവ് ബയോളജി. ഇതിൽ ഒരു സയൻസ് കമ്പോണൻ്റും ഉണ്ട്, ഒരു ക്ലിനിക്കൽ കമ്പോണൻ്റും ഉണ്ട്. സയൻസ് കമ്പോണൻറ്റിൽ നമ്മൾ ഓരോ ഓർഗാനിസംസിൻ്റെയും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചും എങ്ങനെയാണ് ഗാമീറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഫോക്കസ് ചെയ്യുക. ക്ലിനിക്കൽ കമ്പോണൻറ്റിൽ എന്തൊക്കെയാണ്, ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ കേസിലാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് എംബ്രിയോ കൾച്ചർ, ഹ്യൂമൻ ടിഷ്യൂ കൾച്ചർ പോലെയുള്ള സാധ്യതകളിലൂടെ ഇൻഫെർട്ടിലിറ്റി പരിഹരിക്കാൻ പറ്റുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ക്ലിനിക്കൽ ആസ്പെക്റ്റിൽ പഠിക്കുക. പക്ഷേ അത് ഹ്യൂമൻസിൻ്റെ കേസിലാണ് കുറച്ചുകൂടി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അടുത്തത്, നമ്മുടെ ഓർഗാനിസംസിന് നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ്, ആനിമൽസിന് ഇൻവെർട്ടിബ്രേറ്റ്സും വെർട്ടിബ്രേറ്റ്സും. അപ്പോൾ ഇൻവെർട്ടിബ്രേറ്റ്സിലും വെർട്ടിബ്രേറ്റ്സിലുള്ള പലതരം റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസംസിൽ, ഒരു ഓർഗാനിസത്തിലുള്ള സ്ട്രക്ചറലായിട്ടുള്ള, ഫങ്ഷണലായിട്ടുള്ള, ബിഹേവിയറായിട്ടുള്ള എല്ലാ അഡാപ്റ്റേഷൻസും എന്തിനുപകരിക്കുന്നത്, അതായത് അവരുടെ ഫെർട്ടിലൈസേഷനുള്ള ചാൻസസ് കൂട്ടാനും അവരുടെ ഓസ്പ്രിങ്സിൻ്റെ സർവൈവൽ റേറ്റ് കൂട്ടാനുമായി ഒരു ജീവിയിൽ എന്തൊക്കെ സ്ട്രക്ചറൽ, ഫങ്ഷണൽ ആൻഡ് ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് ഉണ്ടോ അതിനെയാണ് റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജീസ് എന്ന് വിളിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ എവല്യൂഷണറി ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇക്കോളജിക്കലി ഒരു ഓർഗാനിസത്തിന് എപ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ എന്ന് പറയുക, അതായത് അത് മാക്സിമം നമ്പർ ഓഫ് ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ മാക്സിമം സർവൈവിങ് ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്റ്റീവ് സക്സസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. സോ വെൻ ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ഇനഫ് നമ്പർ ഓഫ് ഹെൽത്തി ആൻഡ് റീപ്രൊഡക്റ്റീവ്ലി ഏബിൾ ഓഫ് സ്പ്രിങ്സ്, ദെൻ ദി ഓർഗാനിസം ഇസ് സെറ്റ് ടു ബി ഇൻ റീപ്രൊഡക്റ്റീവ് സക്സസ്. ഓരോ ഓർഗാനിസവും എത്ര എനർജി അല്ലെങ്കിൽ എത്ര എഫേർട്ട് റീപ്രൊഡക്ഷന് വേണ്ടി എടുക്കുന്നുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്റ്റീവ് എഫേർട്ട്. ഇനി നമ്മൾ ഈ റീപ്രൊഡക്റ്റീവ് എഫേർട്ടിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഈ റീപ്രൊഡക്റ്റീവ് എഫേർട്ട് രണ്ട് തരം റീപ്രൊഡക്ഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം എന്ന് നോക്കാം. നമുക്കറിയാം ഓർഗാനിസംസിൽ റീപ്രൊഡക്ഷൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ബ്രോഡ്ലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പാരൻറ്റ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവുന്നതാണ്, യൂണി പാരൻറ്റിലാണ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. ഇപ്പോൾ ബൈനറി ഫിഷൻ, ബഡ്ഡിങ് ഫ്രാഗ്മെൻറ്റേഷൻ, ഇതൊക്കെ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിളാണ്. പിന്നെ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈ പാരൻറ്റലാണ്, രണ്ട് പാരൻസ് ഇൻവോൾവ് ആകുന്നതാണ്. ആ രണ്ട് പാരൻറ്റൽ സെൽസ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഓഫ്സ്പ്രിംഗ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതാണ് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി? അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ് സിമ്പിൾ, അതുകൊണ്ട് തന്നെ അതിന് ലോ റീപ്രൊഡക്റ്റീവ് എഫേർട്ടേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് അത് എനർജി എഫിഷ്യൻ്റ് ആണ്. സോ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇസ് എനർജി എഫിഷ്യൻറ്റ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി വൺ പേരൻറ്റ്. വേറെ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്, കാരണം അത് ബൈ പാരൻ്റലാണ്. കാരണം ഈ മെയ്റ്റുകൾ തമ്മിൽ, ദി മെയിൽ ആൻഡ് ദ ഫീമെയിൽ പാരൻസ്, ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഈച്ച് അതർ. അതേപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ടൈം കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. പല ഓർഗാനിസംസിലും മെയ്റ്റിന് വേണ്ടി കോമ്പറ്റീഷൻ നടക്കും, അപ്പോൾ അതിനുള്ള തരത്തിലുള്ള സക്സസീവ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് അവർക്ക് വേണം. കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് പാരൻ്റൽ കെയർ, ഇതിനൊക്കെ എനർജി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ അസെക്ഷ്വൽ റീപ്രൊഡക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഹാവിങ് ഹയർ റീപ്രൊഡക്റ്റീവ് എഫക്റ്റ്, ഇറ്റ് നീഡ്സ് മോർ എനർജി. സോ വെൻ വി കമ്പയർ സെക്ഷ്വൽ ആൻഡ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഈസ് എനർജി എഫിഷ്യൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ഓൺലി ലോ റീപ്രൊഡക്റ്റീവ് എഫക്റ്റ് എഫേർട്ട്. ഇനി എന്നിരുന്നാലും സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? അതായത് പുതിയ ജീൻ കോമ്പിനേഷൻസിലേക്കും വേരിയേഷൻസിലും ഒക്കെ ഓർഗാനിസംസിനെ നയിക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ യൂണി പാരൻ്റൽ ആയതുകൊണ്ട് ജനറ്റിക് വേരിയേഷൻ ഒക്കെ കുറവായിരിക്കും. അടുത്തത്, ഇനി നമ്മൾ ഫെർട്ടിലൈസേഷന്, ഈ റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ബിറ്റ്വീൻ ദ മെയിൽ ഗാമീറ്റ് ആൻഡ് ദ ഫീമെയിൽ ഗാമീറ്റ്. ഇനി ഈ ഫെർട്ടിലൈസേഷൻ്റെ വെറൈറ്റി അനുസരിച്ച് അതിനെ ബ്രോഡായിട്ട് രണ്ട് കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, മറ്റൊന്ന് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓർഗാനിസംസ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമീറ്റ്സ്, അതായത് സ്പേംസും ഓവമും, അവർ ജീവിക്കുന്ന എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലേക്ക് റിലീസ് ചെയ്യുകയാണ്. ആ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ വെച്ചിട്ടാണ് ഈ ഓവത്തിൻ്റെയും സ്പേമിൻ്റെയും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. പല ഓർഗാനിസംസും അതിന് എക്സാമ്പിളാണ്. ഇപ്പം നിഡേറിയൻസ്, സീലൻഡ്രേറ്റ്സ്, അവർക്ക് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. സ്പേംസും എഗ്സും ഒക്കെ വെള്ളത്തിലേക്കാണ് റിലീസ് ചെയ്യുക. അതായത് അക്വാട്ടിക് ആയിട്ടുള്ള മോസ്റ്റ് ഇൻവേർട്ടിബ്രേറ്റ്സ്, അവരൊക്കെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നവരാണ്. പിന്നെ ആംഫീബിയൻസ്, ആംഫീബിയൻസ് നമുക്കറിയാം, ഫ്രോഗ്സ്, ടോഡ്സ്, അവരുടെയൊക്കെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. കാരണം അവരവരുടെ ഗാമീറ്റ്സിനെ വെള്ളത്തിലേക്കാണ് റിലീസ് ചെയ്യുക. ആംഫീബിയൻസ് ലാൻഡിൽ ജീവിച്ചാൽ പോലും റീപ്രൊഡക്ഷന് വേണ്ടി അവർക്ക് വെള്ളത്തിനെ ആശ്രയിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ വാട്ടറി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ആണ് സക്സസ്ഫുള്ളായി നടക്കുന്നത് ഏത്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. കാരണം സ്പേംസിനെയും ഓവത്തിനെയും വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യാണ്, അവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോൾ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ അക്വാട്ടിക് മീഡിയം നെസസറിയാണ്. എന്തിനു വേണ്ടിയാണ്? മെയിൽ ഗാമീറ്റ് മൂവ് ചെയ്ത് ഫീമെയിൽ ഗാമീറ്റിൻ്റെ അടുത്തേക്ക് എത്തണം. രണ്ടാമത്തെ കാര്യം, രണ്ടു പേരും ഡീഹൈഡ്രേറ്റായി ഡ്രൈ ആയി പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മോഡ് ഓഫ് ഫെർട്ടിലൈസേഷനാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ഫോർ വിച്ച് വാട്ടറി എൻവയോൺമെൻറ്റ് ആർ അക്വാട്ടിക് മീഡിയം ഇസ് വെരി എസെൻഷ്യൽ. പക്ഷേ അതിന് കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു വാട്ടറി എൻവയോൺമെൻറ്റിലേക്ക് റിലീസ് ചെയ്യുന്നത് കൊണ്ട് പ്രെഡേറ്റേഴ്സിൻ്റെ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രെഡേറ്റേഴ്സ് അത് കൺസ്യൂം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ. എന്നാൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, എനർജി വേസ്റ്റേജ് കുറവാണ്. അതായത് ഒരു മേറ്റിംഗ് ഓർഗൻ്റെ ആവശ്യമില്ല, ഒരു കോപ്പുലേറ്ററി ഓർഗൻ്റെ ആവശ്യമില്ല. അതായത് കോപ്പുലേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നിന്ന് ഒരു ഫീമെയിൽ ഓർഗാനിസത്തിൻ്റെ ബോഡിക്കകത്തേക്ക് ഗാമീറ്റിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഓർഗനാണ് കോപ്പുലേറ്ററി ഓർഗൻ. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടത്തുന്ന ഓർഗാനിസംസിന് കോപ്പുലേറ്ററി ഓർഗൻ്റെ ആവശ്യം ഇല്ല. അപ്പം അതൊരു അഡ്വാൻറ്റേജുമാണ്. ഇനി ഇൻറ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇൻറ്റേണൽ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൺട്രോൾഡ് ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. കാരണം അവിടെ മെയിൽ ഗാമീറ്റിനെ ഫീമെയിൽ ബോഡിക്കകത്തേക്ക് ഡയറക്റ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി മെയിലും ഫീമെയിലും നടത്തുന്ന പ്രോസസ്സിൻ്റെ പേരാണ് മെയ്റ്റിംഗ് അല്ലെങ്കിൽ കോപ്പുലേഷൻ. അപ്പോൾ അവിടെ മെയിലും ഫീമെയിലും ദേ വിൽ ബി ലിവിങ് നിയർ ടു ഈച്ച് അതർ, ക്ലോസ് പ്രോക്സിമിറ്റിയിലായിരിക്കും അവരുണ്ടാകുക. എന്നിരുന്നാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ്റെ ചാൻസുകൾ കൂടുകയുള്ളൂ. പക്ഷെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ഗാമീറ്റ്സ് രണ്ടും ഫീമെയിൽ ബോഡിക്കകത്ത് പ്രൊട്ടക്റ്റഡ് ആണ്. അതേപോലെ എംബ്രിയോ വളരുന്നതും ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജ് ഇൻറ്റേണൽ റീപ്രൊഡക്ഷൻ്റെ കേസിലുണ്ട്, ഇൻറ്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ കേസിലുണ്ട്. ഇപ്പോൾ റെപ്റ്റൈൽസ്, റെപ്റ്റൈൽസ് ആണ് നമ്മുടെ എവല്യൂഷണറി ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ടെറസ്ട്രിയൽ ഓർഗാനിസംസ്, അതായത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് വാട്ടർ ടു ക്യാരി ഔട്ട് എനി സ്റ്റേജ് ഓഫ് ദെയർ ലൈഫ് സൈക്കിൾ. അങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ് റെപ്റ്റൈൽസ്. അതിൻ്റെ അവരെ ഇങ്ങനെ ഒരു ഫുള്ളി ടെറസ്ട്രിയൽ ലൈഫിന് പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് അവരുടെ ഇൻറ്റേണൽ ഫെർട്ടിലൈസേഷനാണ്. വേറെ എക്സാമ്പിൾസ്, ബേർഡ്സ്, മാമൽസ്, ഇവരൊക്കെ ഇൻറ്റേർണലി ഫെർട്ടിലൈസിങ് ഓർഗാനിസംസ് ആണ്. അപ്പോൾ ലാൻഡിൽ ജീവിക്കുന്ന ഓർഗാനിസംസിന് ഫേവറബിൾ ആയിട്ടുള്ളത് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. കാരണം ഈ ലാൻഡിലേക്ക് എഗ്സും സ്പേംസും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പോകും, സ്പേമിന് എഗ്ഗിനടുത്തേക്ക് എത്താനുള്ള മോട്ടിലിറ്റി കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മിക്കവാറും ലാൻഡ് ഓർഗാനിസംസിൽ, ലാൻഡ് ആനിമൽസിൽ ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആയിരിക്കും. അവിടെ ഫീമെയിൽ ബോഡി എന്ന് പറയുന്ന പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിൻ്റെ അകത്തായിരിക്കും ഫെർട്ടിലൈസേഷൻ നടക്കുക. സോ ഇറ്റ് ഇസ് കാരിഡ് ഔട്ട് ഇൻ എ മോർ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ്. ഇനി അടുത്തത് ഒരു ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ്. അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഓവി പാരിറ്റി, മറ്റൊന്ന് വിവി പാരിറ്റി. ഓവി പാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഫീമെയിലിൻ്റെ ബോഡിക്കകത്ത് ഇപ്പോൾ ഇത് നടന്നതിന് ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നു. ഈ എംബ്രിയോ യുടെ ഫെർദർ ഡെവലപ്മെൻറ്റ്, അത് ഹാച്ച് ഔട്ട് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ അത് ഒരു ഒരു ഫുൾ ഡെവലപ്ഡ് ഓർഗാനിസം ആയിട്ട് പുറത്ത് വരുന്നത് വരെ, എവിടെയാണോ അതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണോ ക്യാരി ഔട്ട് ചെയ്യുന്നത്, അതനുസരിച്ച് നമ്മൾ ജീവികളെ രണ്ടായിട്ട് തിരിക്കുന്നു, ഓവി പാരസ് ആൻഡ് വിവി പാരസ്. ഓവി പാരസ് എന്ന് പറഞ്ഞാൽ എഗ് ലേയിങ് ഓർഗാനിസംസ് ആണ്. ഇപ്പോൾ ബേർഡ്സ് അവർ എഗ് ലേ ചെയ്യുകയാണ് ചെയ്യുക, ആ എഗ്ഗിനകത്താണ് എംബ്രിയോ വളരുന്നത്. റെപ്റ്റൈൽസ് അവർ എഗ് ലേ ചെയ്യുകയാണ്, അതിനകത്താണ് എംബ്രിയോ വളരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഓവിപാരിറ്റി എന്ന് പറയുമ്പോൾ വളരുന്ന എംബ്രിയോയ്ക്ക് ആവശ്യമായ ന്യൂട്രീഷൻ ഒക്കെ കിട്ടുന്നത് എഗ്ഗിൽ നിന്നാണ്. അതിൽ യോക്ക് പോലത്തെ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ശരിക്കും ഈ വളരുന്ന എംബ്രിയോസിനെ നറിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഓവിപാരിറ്റി. അപ്പോൾ ഇവിടെ ഈ വളർന്നു വരുന്ന എംബ്രിയോ ഫീമെയിൽ ബോഡിയോട് ഇൻഡിപെൻഡൻ്റ് ആണ്, കാരണം അത് ഫീമെയിൽ ബോഡിയിൽ നിന്ന് ഫിസിക്കലി സെപ്പറേറ്റഡ് ആണ്, ഫിസിയോളജിക്കലി സെപ്പറേറ്റഡ് ആണ്. കാരണം അതിന് ആവശ്യമായ ന്യൂട്രീഷൻ മുഴുവൻ അതിന് ആ എഗ്ഗിൽ നിന്നാണ് കിട്ടുക. എഗ്സ് രണ്ട് തരത്തിലുണ്ട് ഓവിപാരസ് ഓർഗാനിസംസിൽ. ഷെൽഡ് എഗ് ഉള്ളവരുണ്ട്, ലാൻഡിലുള്ളവർ, അതേപോലെ ഷെല്ലില്ലാത്ത എഗ് ഉള്ളവരും ഉണ്ട്. അപ്പോൾ ഇതാണ് ഓവിപാരിറ്റി എന്ന് പറയുന്നത്, അതായത് വേർ ദി ഡെവലപ്പിംഗ് എംബ്രിയോ ഈസ് ഫ്രീ ബോത്ത് ഫിസിക്കലി ആൻഡ് ഫിസിയോളജിക്കലി ഫ്രം ദ മദർ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്, ദാറ്റ് ഇസ്, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ന്യൂട്രീഷൻ ഫ്രം ദ എഗ് ഇറ്റ് സെൽഫ്. ദാറ്റ് ഇസ് കോൾഡ് ഓവിപാരിറ്റി. ഇനി അടുത്തത് വിവിപാരിറ്റിയാണ്. വിവിപാരിറ്റി എന്ന് പറഞ്ഞാൽ എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഫീമെയിൽ ബോഡിക്ക് അകത്താണ് നടക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് വിവിപാരിറ്റി. ഇപ്പോൾ ഹ്യൂമൻസ് ഒക്കെ എക്സാമ്പിളാണ്, അതായത് ഹ്യൂമൻ എംബ്രിയോ വളരുന്നതൊക്കെ ഈ അഡൾട്ട് ഫീമെയിൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബോഡിക്കകത്താണ്, അതായത് യൂട്രസിനകത്താണ് അത് സർവൈവ് ചെയ്യുക. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂ ഉണ്ട്, ഇറ്റ് ഇസ് കോൾഡ് പ്ലാസൻ്റ. അതിലൂടെ കുഞ്ഞിനാവശ്യമായ ന്യൂട്രിയൻസ് ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം. റെസ്പിറേറ്ററി ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് നടക്കും, എക്സ്ക്രിറ്ററി വേസ്റ്റിൻ്റെ എക്സ്ചേഞ്ച് നടക്കും. അപ്പോൾ അത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ്. വിവിപാരിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് നടക്കുക. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ സാധിക്കും ഈ ഗ്രോയിങ് എംബ്രിയോ ഇറ്റ് ഈസ് ബോത്ത് ഫിസിക്കലി കണക്റ്റഡ് ടു ദ മദർ ആസ് വെൽ ആസ് ഫിസിയോളജിക്കലി കണക്റ്റഡ്. അപ്പോൾ അതിനെയാണ് വിവിപാരിറ്റി എന്ന് പറയുന്നത്. ഇനി ചില ഓർഗാനിസംസ് ഓവോ വിവിപാരിറ്റി കാണിക്കുന്നവരുണ്ട്, അതായത് അവരുടെ ഹാച്ചിങ് എത്തുന്നത് വരെയും ഈ എഗ് ഫീമെയിൽ ബോഡിക്കകത്ത് തന്നെ റീറ്റെയിൻ ചെയ്യും. അതിനെയാണ് ഓവോ വിവിപാരിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ഈ എഗ് ഹാച്ച് ചെയ്യുന്ന സമയം വരെയും ആ എഗ് ഫീമെയിൽ ബോഡിക്കകത്ത് റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഈ വളരുന്ന എംബ്രിയോ ഫീമെയിൽ ബോഡിക്കകത്താന്ന് മാത്രമേ ഉള്ളൂ, ഇറ്റ് ഈസ് ഓൺലി ഫിസിക്കലി കണക്റ്റഡ് ടു ദ മദർ, ബട്ട് അതിൻ്റെ ന്യൂട്രീഷൻ മുഴുവൻ കിട്ടുന്നത് ആ എഗ്ഗിൽ നിന്ന് തന്നെയാണ്. അതിനെയാണ് ഓവോ വിവിപാരിറ്റി എന്ന് പറയുന്നത്. അതായത് ഡെവലപ്പിംഗ് എംബ്രിയോ ഈസ് ഓൺലി ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി, ബട്ട് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ന്യൂട്രീഷൻ ഫ്രം ദ എഗ് ഇൻ വിച്ച് ഇറ്റ് ഗ്രോസ്. സോ ദാറ്റ് ഈസ് കോൾഡ് ഓവോ വിവിപാരിറ്റി. ഇപ്പോൾ വൈപ്പർ പോലെയുള്ള സ്നേക്സ്, ഷാർക്ക്, ഇതൊക്കെ ഓവോ വിവിപാരിറ്റിക്ക് എക്സാമ്പിളാണ്. ഇനി അടുത്തത് ഓർഗാനിസംസിൻ്റെ ഡെവലപ്മെൻറ്റ്, യങ് വൺസിൻ്റെ ഡെവലപ്മെൻറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്രീ കോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും, രണ്ട് ആൽട്രീഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. എന്താണ് പ്രീ കോഷ്യൽ ഡെവലപ്മെൻറ്റ്? ഇപ്പോൾ നമ്മൾ ചിക്സിൻ്റെ കേസ് എടുക്കുക, അല്ലെങ്കിൽ ഡക്കിൻ്റെ കേസ് എടുക്കുക, ഔൾ പോലെയുള്ള ബേർഡിൻ്റെയൊക്കെ കേസ് എടുക്കുക, ഡക്ക്, ഹെൻ, ഔൾ, ഇത്തരം ബേർഡ്സിൻ്റെയൊക്കെ എഗ് ഹാച്ച് ചെയ്ത് വരുമ്പോൾ ആ ഹാച്ച് ചെയ്ത് വരുന്ന ആ കുഞ്ഞുങ്ങളിൽ, ആ ഓസ്പ്രിങ്സിൽ ചെറിയ 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 ഫെതേഴ്സ് ഉണ്ടാവും, അതിനെ ഡൗൺ ഫെതേഴ്സ് എന്നാണ് വിളിക്കുക. ഹാച്ച് ചെയ്ത് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർ സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ ദേ ആർ കേപ്പബിൾ ഓഫ് മൂവിങ് എറൗണ്ട് ഓൺ ഇറ്റ്സ് ഓൺ സൂൺ ആഫ്റ്റർ ഹാച്ചിങ്. അതാണ് പ്രിക്കോഷ്യൽ ആയിട്ടുള്ള ഓസ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഈ ബേർഡ്സ് കൂടുതലും ബേർഡ്സിൻ്റെ കേസിലാണിത് നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ചിക്സ്, ഡക്സ്, ഔൾസ് പോലത്തെ ബേർഡ്സ്, അതേപോലെ ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ഇവരൊക്കെ, അതായത് പ്രിമിറ്റീവായിട്ടുള്ള, ഐ മീൻ എന്താ പറയുക, ലോവർ വേർട്ടിബ്രേറ്റ്സ്, ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ് പോലെയുള്ള ലോവർ വേർട്ടിബ്രേറ്റ്സ്, ഇവരൊക്കെ പ്രീകോഷ്യലാണ്. അതായത് ഹാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ അവർ സ്വന്തമായിട്ട് മൂവ് അറൗണ്ട് ചെയ്യാനും അവർക്ക് സ്വന്തമായിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ജീവികളാണ് പ്രീകോഷ്യൽ. ഇപ്പോൾ മാമൽസിൻ്റെ കേസിൽ ജിറാഫൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഗ്രേറ്റർ ചാൻസ് ഓഫ് സർവൈവൽ ഉണ്ട്. അവർ സ്വന്തമായി ഡിഫെൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവരാണ് ജനിച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ. അതുകൊണ്ട് തന്നെ പാരൻ്റൽ കെയറിൻ്റെ ആവശ്യം വളരെ കുറവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ പ്രീകോഷ്യൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുക. എന്നാൽ ആൾട്രീഷ്യൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വുഡ്പെക്കർ, സ്വിഫ്റ്റ്, കിങ് ഫിഷ്, പീജിയൻ പോലെയുള്ള ബേഡുകളിലൊക്കെ അവരുടെ കുഞ്ഞുങ്ങൾ ഹാച്ച് ചെയ്ത് വരുമ്പോൾ ഡൗൺ ഫെതേഴ്സ് ഒക്കെ വളരെ കുറവായിരിക്കും, ഫെതറൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളായിരിക്കും. പക്ഷെ അവരെ ഈ അവരുടെ മദർ ബേർഡ് കുറേ ദിവസങ്ങൾ ഫീഡ് ചെയ്തതിനൊക്കെ ശേഷമാണ് അവർക്ക് ഫെതേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക. കുറേ ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അവർക്ക് സ്വന്തമായിട്ട് പറന്നു പോകാനും ഫുഡ് തേടി പോകാനും ഒക്കെ പറ്റുള്ളൂ. ഇത് തന്നെയാണ് ഹ്യൂമൻസിൻ്റെ കേസിലും അല്ലേ. എക്സ്റ്റെൻഡഡ് പാരൻ്റൽ കെയറിന് ശേഷം മാത്രമാണ് ഒരു ഹ്യൂമൻ ബേബി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. സോ ഇതിനെയാണ് ആൾട്രീഷ്യൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുക. അപ്പോൾ ആൾട്രീഷ്യൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ദ ന്യൂ ഓഫ് സ്പ്രിംഗ് ഇസ് നോട്ട് ഏബിൾ ടു മൂവ് അറൗണ്ട് ഓൺ ഇറ്റ്സ് ഓൺ സൂൺ ആഫ്റ്റർ കമ്മിങ് ഔട്ട് ഐദർ ഫ്രം ദി എഗ് ഓർ ഫ്രം ദി മെയിൽ ബോഡി. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ സ്വന്തമായിട്ട് ഫെൻഡ് ചെയ്യാനുള്ള കഴിവുള്ളൂ എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് കോൾഡ് ആൾട്രീഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഇത് എന്താണെന്ന് വെച്ചാൽ ഹൈ ഡിഗ്രി ഓഫ് പാരൻ്റൽ കെയർ ഒക്കെ കിട്ടും. ഇപ്പോൾ വുഡ്പെക്കർ, സ്വിഫ്റ്റ്, കിങ് ഫിഷർ, പീജിയൻ പോലത്തെ ബേർഡ്സ്, ഹ്യൂമൻസ് ഇവരൊക്കെ എക്സാമ്പിൾസ് ആണ് ആൾട്രീഷ്യൽ ഡെവലപ്മെൻറ്റ്. ഇനി അടുത്തത് സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന ഏജ്. ഇപ്പോൾ ചില ഓർഗാനിസംസൊക്കെ നമുക്ക് ഹ്യൂമൻസ് എലിഫൻസിൻ്റെ ഒക്കെ കേസ് എടുക്കാം. ജനിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ആനിമൽസ് സെക്ഷൽ മെച്യൂരിറ്റി എത്തുക. സോ ദേ ഹാവ് വി ക്യാൻ സേ ഡിലേഡ് സെക്ഷൽ മെച്യൂരിറ്റി. കാരണം ജനിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷമേ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുള്ളൂ. അവർ സാധാരണഗതിയിൽ കുറച്ച് ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസും ചെയ്യുകയുള്ളൂ. എന്നാൽ റാബിറ്റ്സ്, അതുപോലെ ഫ്രൂട്ട് ഫ്ലൈ, ഡ്രോസഫില പോലെയുള്ള ഓർഗാനിസംസിനെയൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ ജനിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സെക്ഷൽ മെച്യൂരിറ്റി എത്തും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റാബിറ്റിൻ്റെ കുഞ്ഞ് ജനിച്ച് 8 മാസം കഴിയുമ്പോഴത്തേക്കും സെക്ഷലി മെച്യൂർ ആകും. ഒരു ഡ്രോസഫില, ഒരു ഫ്രൂട്ട് ഫ്ലൈഡ് ലാർവ, അത് ഹാച്ച് ചെയ്ത് ഒരു 10-14 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് സെക്ഷലി മെച്യൂർ ആകും. അപ്പോൾ ഇതാണ് സെക്ഷൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി സാധാരണഗതിയിൽ ഫാസ്റ്റ് സെക്ഷൽ മെച്യൂരിറ്റി, സാധാരണഗതിയിൽ ഫാസ്റ്റ് സെക്ഷൽ മെച്യൂരിറ്റി കാണിക്കുന്ന ഓർഗാനിസംസ് അവർ കുറേ ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. നേരെ മറിച്ച് ഡിലേഡ് സെക്ഷൽ മെച്യൂരിറ്റി കാണിക്കുന്ന ഓർഗാനിസംസ് കുറച്ച് ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഡിലേഡ് സെക്ഷൽ മെച്യൂരിറ്റി കാണിക്കുന്ന എലിഫൻറ്റ്, ഹ്യൂമൻസ് അവരൊക്കെ കുറച്ച് ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. എന്നാൽ ഫാസ്റ്റ് സെക്ഷൽ മെച്യൂരിറ്റി കാണിക്കുന്ന റാബിറ്റ് അത് ഒരു വർഷത്തിൽ ഒരു 10-30 ഓസ്പ്രിങ്സിനെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യും. ഡ്രോസഫില ഒരു വർഷത്തിൽ 900 ഓസ്പ്രിങ്സിനെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യും. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാസ്റ്റ് സെക്ഷൽ മെച്യൂരിറ്റി ആൻഡ് ഡിലേഡ് സെക്ഷൽ മെച്യൂരിറ്റി. ഇനി ഓഫ്സ്പ്രിങ്സിൻ്റെ എണ്ണം അനുസരിച്ച് രണ്ട് തരം സ്ട്രാറ്റജീസ് ഉണ്ട് റീപ്രൊഡക്ഷൻ്റെ. ഒന്നിൻ്റെ പേര് കെ സ്ട്രാറ്റജി, മറ്റതിൻ്റെ പേര് ആർ സ്ട്രാറ്റജി. കെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ലോ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക, പക്ഷേ കുറച്ചുകൂടി ലാർജറായിട്ടുള്ള എക്സ്റ്റെൻഡ് പാരൻ്റൽ കെയർ കൊടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗാനിസംസ് ആയിരിക്കും കെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നവർ. അപ്പോൾ കുറച്ച് ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് കെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഹ്യൂമൻസ്, എലിഫൻസ് ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽ ഓസ്പ്രിങ്ങിനും കൂടുതൽ റിസോഴ്സസ് പാരൻ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യും, കൂടുതൽ പാരൻ്റൽ കെയർ പാരൻ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും, അതായത് അവർക്കുണ്ടാകുന്ന എല്ലാ ഓസ്പ്രിങ്സിൻ്റെയും റീപ്രൊഡക്റ്റീവ് സക്സസ് എൻഷുർ ചെയ്യുന്ന രീതിയിൽ അവർക്ക് വേണ്ടി റിസോഴ്സസ് ഷെയർ ചെയ്യും, അതേപോലെ തന്നെ അവർക്ക് എക്സ്റ്റെൻഡഡ് പാരൻ്റൽ കെയർ കൊടുത്ത് വളർത്തും. അതിനെയാണ് കെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഹ്യൂമൻസ്, എലിഫൻസ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. നേരെ മറിച്ച് നമ്മൾ ഫിഷസ് ആംഫീബിയൻസിൻ്റെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രോസോഫിലയുടെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ, അവർ ആറ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യണത്. കുറേ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ ഇൻഡിവിജ്വൽ ഓഫ് സ്പ്രിങ്ങിനും കുറച്ച് റിസോഴ്സസേ കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും പാരൻ്റൽ കെയർ ഒന്നും അവൈലബിൾ ആകില്ല. ഇതിനെയാണ് ആർ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ ഓർഗാനിസം അല്ലെങ്കിൽ ഒരു സ്പീഷീസ് എന്ത് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നു എന്നുള്ളത് അത് ഇവോൾവ് ചെയ്ത എൻവയോൺമെൻ്റൽ കണ്ടീഷനെ അനുസരിച്ചിരിക്കും. സാധാരണഗതിയിൽ ഹാർഷ് ആയിട്ടുള്ള എൻവയോൺമെൻ്റൽ കണ്ടീഷൻസിൽ, അതായത് ബാഡ് വെതർ, അല്ലെങ്കിൽ പ്രിഡേറ്റേഴ്സ് കൂടുതലുള്ള എൻവയോൺമെൻറ്, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അക്വാട്ടിക് ആയിട്ടുള്ള മറൈൻ എൻവയോൺമെൻറ്റുകൾ, ഇത്തരം എൻവയോൺമെൻറ്റിലൊക്കെ ജീവിക്കുന്ന ഓർഗാനിസംസിൽ കൂടുതൽ നമ്പർ ഓഫ് ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഹാർഷ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ കുറേ അവരുടെ ഓസ്പ്രിങ്സ് സർവൈവ്, അവർ ഡെഡായി പോകും. ദേ വിൽ ഡൈ ബിക്കോസ് ഓഫ് ദി ഹാർഷ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. എന്നിരുന്നാലും നെക്സ്റ്റ് ജനറേഷനിലേക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് ഓസ്പ്രിങ്സ് എങ്കിലും റിമെയിൻ ചെയ്യണം എന്നുള്ള രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ നമ്പർ ഓഫ് ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിടുന്ന രീതിയാണ് ആർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്നാൽ കെ സ്ട്രാറ്റജിയുള്ള ജീവികൾ കുറച്ചുകൂടി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടി സേഫർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഇവോൾവ് ചെയ്ത് വന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് എൻവയോൺമെൻറ്റൽ ത്രെഡ്സ് കുറവാണ്. അപ്പോൾ അവർ കുറച്ച് നമ്പർ ഓഫ് ഓസ്പ്രിങ്സിനെ ലാർജ് സൈസിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ലാർജർ സൈസുള്ള ഓസ്പ്രിങ്സിനെ കുറച്ച് നമ്പറിൽ പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് ഇഷ്ടംപോലെ റിസോഴ്സസ്, പാരൻ്റൽ കെയർ ഇതെല്ലാം കൊടുക്കും. ഓരോ എൻവയോൺമെൻറ്റിലും അതാത് സ്ട്രാറ്റജി സക്സസ്ഫുള്ളാണ്. ഇതുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹണി ബീ, ഫ്രൂട്ട് ഫ്ലൈ പോലുള്ള ഓർഗാനിസംസിനൊക്കെ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അവർ കുറേ കാലം അവരുടെ സ്പേംസ് ബോഡിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും, അവരുടെ ഫെർട്ടിലിറ്റിയുടെ ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടി. സ്പേം സ്റ്റോറേജ് നടത്തുന്നവരാണ് ഹണി ബീ, ഫ്രൂട്ട് ഫ്ലൈ എക്സെട്ര. കുറേ കാലത്തേക്ക് സ്പേം സ്റ്റോറേജ് നടത്തുന്നവരാണ്, അവരുടെ ഫെർട്ടിലിറ്റി ടൈം കൂടിക്കിട്ടും. ഇനി അടുത്തത്, ചില ജീവികൾ ഡ്യുവൽ റീപ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നവരാണ്. ഡ്യുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ലൈഫ് സൈക്കിളിൽ സെക്ഷൽ റീപ്രൊഡക്ഷനുണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷനുണ്ട്. അതിനെയാണ് ഡ്യുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒബീലിയയിൽ പറയുന്ന പോലത്തെ മെറ്റാജനസിസ് അല്ല ഇത്. ഒബീലിയയുടെ യൂഷ്വൽ ലൈഫ് സൈക്കിളിൻ്റെ പാർട്ടാണ് ഒരു അസെക്ഷൽ ഫേസ് ഓഫ് ലൈഫ് സൈക്കിളും ഒരു സെക്ഷൽ ഫേസ് ഓഫ് ലൈഫ് സൈക്കിളും. എന്നാൽ ഇതല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും മാറി മാറി കാണിക്കുന്നവരാണ് ഡ്യുവൽ റീപ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന ജീവികൾ. എക്സാമ്പിൾസ്: ആഫിഡ്സ്, സ്ലൈം മോൾഡ്, സി അനിമോൺ, ഇത്തരം ജീവികളൊക്കെ ഡ്യുവൽ റീപ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നവരാണ്. സ്റ്റാർ ഫിഷ്, ഇവരൊക്കെ. അതായത് അവർക്ക് സെക്ഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളതിന് പുറമേ ചില സാഹചര്യങ്ങളിൽ അവർ എസെക്ഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്യും. സാധാരണഗതിയിൽ ഇഷ്ടംപോലെ ഫുഡ് സപ്ലൈ, ആഡിക്വേറ്റ് ആയിട്ടുള്ള ഷെൽട്ടർ, ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ്, ഡിസീസ് കണ്ടീഷൻസ് ഇല്ലാത്ത അവസ്ഥ, ഒപ്റ്റിമം pH, ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവരെന്താ ചെയ്യുക? അവർ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ വഴി അവരുടെ പോപ്പുലേഷനെ എക്സ്പൊണൻഷ്യലായിട്ട് ലാർജ് നമ്പറായിട്ട് കൂട്ടിവെക്കും. കാരണം എന്താ, ഇപ്പോൾ ഫുൾ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ അവരതിൻ്റെ മാക്സിമം അഡ്വാൻറ്റേജ് എടുത്ത് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ വഴി കുറേ ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കും. എന്നാൽ ഫുഡ് സോഴ്സസ് ഒക്കെ ഡിപ്ലീറ്റഡായി, ക്ലൈമറ്റൊക്കെ അഡ്വേഴ്സായി, വേറെ അഡ്വേഴ്സ് ലിവിങ് കണ്ടീഷൻസ് ആണുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ സെക്ഷ്വൽ റീപ്രൊഡക്ഷനിലേക്ക് മാറും. അപ്പോൾ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ കൊണ്ടുള്ള ഗുണം ലാർജ് നമ്പർ ഓഫ് ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ ജനറ്റിക് വേരിയേഷൻ കുറവായിരിക്കും, ജീൻ പൂളിൻ്റെ മിക്സിംഗ് കുറവാണ്. വേറെ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ദർ ഇസ് മിക്സിംഗ് ബിറ്റ്വീൻ ജീൻസ്, ദർ വിൽ ബി വേരിയേഷൻസ് ഇൻ ന്യൂ ജനറേഷൻസ്. പുതിയ 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 ജനറേഷൻസ് ഉണ്ടാകുമ്പോൾ വേരിയേഷൻസ് ഉള്ള ഓർഗാനിസംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പലതരത്തിലുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിനോട് അഡാപ്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ നേച്ചറിന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വേരിയേഷൻസ് ഉള്ള ഒരു പോപ്പുലേഷനിലാണ് എപ്പോഴും നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ വേണം. സോ ചില ജീവികൾ ഈ പറയുന്ന സെക്ഷ്വൽ റീപ്രൊഡക്ഷനും അസെക്ഷ്വൽ റീപ്രൊഡക്ഷനും അവരുടെ ലൈഫ് സൈക്കിളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റി മാറ്റി റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നവരാണ്. ഇനി നമ്മൾ ജനറലി വെർട്ടിബ്രേറ്റ്സിനെയും ഇൻവെർട്ടിബ്രേറ്റ്സിനെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതൊരു ജീവിയാണെങ്കിലും അത് വെർട്ടിബ്രേറ്റ് ആണെങ്കിലും ഇൻവെർട്ടിബ്രേറ്റ് ആണെങ്കിലും അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സക്സസ് കൂട്ടാനാണ് നോക്കുക. ഒരു സർവൈവൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് റീപ്രൊഡക്റ്റീവ് സക്സസ്സാണ്. അപ്പോൾ ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ വളരെ ഡൈവേഴ്സാണ്. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജീസ് അവർക്കുണ്ട് അവരുടെ സർവൈവൽ കൂട്ടാൻ വേണ്ടി. എഗ്സ് ലാർജ് നമ്പറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ, സ്പേംസ് ലാർജ് നമ്പറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ, ഓസ്പ്രിങ്സിനെ ലാർജ് നമ്പറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ, പോളി എംബ്രിയോണി, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മെക്കാനിസംസാണ് ഇൻവെർട്ടിബ്രേറ്റ്സിൽ കാണുക. വെർട്ടിബ്രേറ്റ്സിൽ ഓരോരുത്തർക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഹാബിറ്റ്സ് ആയിരിക്കും. കൂടുതൽ എനർജി ഒക്കെ അവർ സ്പെൻഡ് ചെയ്യും അവരുടെ കുഞ്ഞുങ്ങളെ ഒപ്റ്റിമം കണ്ടീഷൻസിൽ വളർത്തി അവരുടെ സർവൈവൽ റേറ്റ് കൂട്ടുന്ന തരത്തിൽ. അപ്പോൾ സാധാരണഗതിയിൽ ഹൈ എൻവയോൺമെൻറ്റൽ പ്രഷറിലൊക്കെ ജീവിക്കുന്ന ഓർഗാനിസംസ് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഏറ്റവും റീപ്രൊഡക്റ്റീവ് സക്സസ് ഉള്ള ഓർഗാനിസംസിനാണ് അവിടെ കാണാൻ പറ്റുക. കാരണം അവർ ആ തരത്തിൽ ഇവോൾവ് ചെയ്ത് ഹൈലി റീപ്രൊഡക്റ്റീവ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും ഹാർഷ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ ഇവോൾവ് ചെയ്ത് വന്ന ഓർഗാനിസംസ് കാണിക്കുക. ഇനി നമുക്ക് ഈ വെർട്ടിബ്രേറ്റ്സിൽ തന്നെ അല്ലെങ്കിൽ ഇൻവെർട്ടിബ്രേറ്റ്സിനെ തന്നെ അവരുടെ നമ്പർ ഓഫ് റീപ്രൊഡക്റ്റീവ് എപ്പിസോഡ്സ് അനുസരിച്ച് രണ്ടായിട്ട് തിരിക്കാം, സെമൽ പാരസ് ആൻഡ് ഇറ്റിയോ പാരസ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി ഉണ്ട്. ഒന്നിൻ്റെ പേര് സെമൽ പാരി, മറ്റൊന്നിൻ്റെ പേര് ഇറ്റിയോ പാരി. സെമൽ പാരി എന്ന് പറഞ്ഞാൽ ലൈഫ് സൈക്കിളിൽ ഒറ്റ പ്രാവശ്യം മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ലൈഫ് സൈക്കിളിൽ ഡെത്തിന് മുമ്പ് ഒരു സിംഗിൾ റീപ്രൊഡക്റ്റീവ് എപ്പിസോഡ് ഉള്ളവരെയാണ് സെമൽ പാരസ് ഓർഗാനിസംസ് എന്ന് പറയുക. ഇറ്റിയോ പാരി എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് ടൈമിൽ ഒരുപാട് മൾട്ടിപ്പിൾ റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ് ഉള്ളവരാണ് ഇറ്റിയോ പാരസ്. ഇപ്പം നമുക്ക് സെമൽ പാരിയുടെ എക്സാമ്പിൾ ആണെങ്കിൽ സാൽമൺ ഒരു മൈഗ്രേറ്ററി ആയിട്ടുള്ള ഫിഷാണ്, ലാംപ്രേ മൈഗ്രേറ്ററി ആയിട്ടുള്ളൊരു സൈക്ലോസ്റ്റോം ആണ്. ഇവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ മൈഗ്രേഷൻ നടത്തുന്നത് തന്നെ ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വന്നിട്ട് സ്പോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പോണിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ ഡെഡായിപ്പോൾ, അതായത് സെക്ഷൽ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ ഫേവറബിൾ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് എൻവയോൺമെൻറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് റീപ്രൊഡക്ഷൻ നടത്തി അപ്പോൾ തന്നെ ഡെഡായി പോകുന്നവരാണ്. അതിനെയാണ് സെമൽ പാരി എന്ന് പറയുന്നത്. പ്ലാന്റ്സിൽ ഒരുപാട് സെമൽ പാരസ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ട്, പല ഗ്രെയിൻ ക്രോപ്സ്, ഹെർബേഷ്യസ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, പിന്നെ ഇൻവെർട്ടിബ്രേറ്റ്സിൽ തന്നെ ചില തരത്തിലുള്ള സ്പൈഡേഴ്സ്, പിന്നെ ബാംബു പ്ലാന്റ്സിൽ സാൽമൺ പോലത്തെ ഫിഷ്, ലാംബ്രേ പോലത്തെ സൈക്ലോസ്റ്റോംസ്, ഇവരൊക്കെ സെമൽ പാരസാണ്. ഇറ്റിയോ പാരി എന്ന് പറഞ്ഞാൽ ഒരു പാരൻ്റ് വർഷാവർഷം ബ്രീഡ് ചെയ്യാൻ കഴിവുള്ളത് ഇപ്പോൾ ഹ്യൂമൻസ് തന്നെ ഇറ്റിയോ പാരസാണ്. കാരണം ഒന്നിലധികം റീപ്രൊഡക്റ്റീവ് എപ്പിസോഡ്സ് ഉണ്ട് അവരുടെ ലൈഫിൽ. അതേപോലെ തന്നെ സീ ടർട്ടിൽസ്, സീ ടർട്ടിൽസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. എന്ന് വെച്ചാൽ അവർ മറൈൻ എൻവയോൺമെൻറ്റിലാണ് ജീവിക്കുന്നത്, പക്ഷേ മേറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീമെയിൽസ് അവർ ലാൻഡിലോട്ട് വരും. എന്നിട്ട് ഒരു ലാർജ് നെസ്റ്റ് കുഴിക്കും, അവരുടെ ഫ്ലിപ്പേഴ്സ് ഉപയോഗിച്ച് ഒരു ലാർജ് നെസ്റ്റ് ഉണ്ടാക്കി അതിനകത്ത് നിറയെ എഗ്സ് ഡെപ്പോസിറ്റ് ചെയ്യും, എന്നിട്ട് തിരിച്ചു പോകും. അത് ഏതെങ്കിലും പ്രെഡേറ്റർ വന്ന് അത് കഴിക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ടേർട്ടിൽസ് റീപ്രൊഡക്റ്റീവ്ലി സക്സസ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫീമെയിൽ ടേർട്ടിൽ നെക്സ്റ്റ് ഇയറും വന്നിട്ട് ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് ഇറ്റിയോ പാരി എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ റീപ്രൊഡക്റ്റീവ് എപ്പിസോഡ്സ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് ആൻ ഓർഗാനിസം ഇസ് കോൾഡ് ആസ് ഇറ്റിയോ പാരി. നമ്മൾ എൻവയോൺമെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സെമൽ പാരി കുറച്ചുകൂടെ റെയറാണ്, ലെസ് ഫ്രീക്വൻ്റ്ലി കാണുന്നതാണ് സെമൽ പാരി. വെറാസ് ഇറ്റിയോ പാരി എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി കോമൺ ആണ്. സെമൽ പാരസിന് എക്സാമ്പിൾ ഇപ്പോൾ ചില സ്പൈഡേഴ്സ്, ചില ലിസാർഡ്സ്, സാൽമൺ, ലാംബ്രേ ഒക്കെ സെമൽ പാരസാണ്. സാധാരണഗതിയിൽ ഹാർഷായിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ ജീവിക്കുന്നവർ, അതായത് യങ് വൺസിന് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ ജീവിക്കുന്നവരാണ് സെമൽ പാരി ക്യാരി ഔട്ട് ചെയ്യുക. അപ്പോൾ അവരെന്താ ചെയ്യുക, അവരുടെ ഫുൾ എനർജിയും അവർ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ബ്രീഡിംഗ് ഗ്രൗണ്ടിന് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ സാൽമൺ, ലാംബ്രയൊക്കെ അവർ മൈഗ്രേറ്റ് ചെയ്ത് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലേക്ക് വരാൻ വേണ്ടി അവരുടെ ഫുൾ എനർജി അവർ യൂസ് ചെയ്യും. എന്നിട്ട് ആ ഫേവറബിൾ ബ്രീഡിംഗ് ഗ്രൗണ്ടിൽ ബ്രീഡ് ചെയ്തതിന് ശേഷം ചത്തു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഏത് അനിമൽസിൻ്റെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ആണോ യങ് വൺസിന് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത്, ഹാർഷായിട്ടുള്ളത്, അവരെ സാധാരണ ക്യാരി ഔട്ട് ചെയ്യുന്നതാണ് സെമൽപാരി. ഇറ്റിയോപാരി എന്ന് പറഞ്ഞാൽ കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നതാണ്. റിപ്പീറ്റഡ് മേറ്റിംഗ്സ് അലൗ ചെയ്യുന്നതാണ് ഇറ്റിയോപാരി. അവരുടെ ലൈഫ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. സീസണലായിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. കൂടുതൽ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ മിക്കവാറും മാമൽസ് ഇറ്റിയോപാരസാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ധാരാളം പ്രൊട്ടക്ഷനും പാരൻ്റൽ കെയറൊക്കെ കൊടുക്കും. സർവൈവൽഷിപ്പ് കൂടുതലായിരിക്കും. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ യങ് സ്റ്റേജിൽ റിസ്കി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്നവർ സെമൽപാരിയാണ് ഫോളോ ചെയ്യുക. എന്നാൽ ഏത് ഓർഗാനിസത്തിൻ്റെ യങ് സ്റ്റേജിലാണോ ലോ റിസ്ക് കണ്ടീഷൻസ് ഉള്ളത്, അവർ ബേസിക്കലി ഇറ്റിയോപാരസ് ആയിരിക്കും. കാരണം യങ്ങിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ കൂടുതലാണെങ്കിൽ സെമൽപാരിയാണ് നല്ലത്. കാരണം യങ് വണ്ണിന് വളരാനുള്ള ഫേവറബിൾ എൻവയോൺമെൻറ്റ് തേടി പോവുക, അവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുക, അതിനുശേഷം അതോടെ ആ റീപ്രൊഡക്റ്റീവ് എപ്പിസോഡ് നിർത്തുക. സോ ദാറ്റ് ഈസ് കോൾഡ് സെമൽപാരി. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സെമൽപാരി ആൻഡ് ഇറ്റിയോപാരി. സെമൽപാരി ഈസ് സിംഗിൾ റീപ്രൊഡക്റ്റീവ് എപ്പിസോഡ്, വെറസ് ഇറ്റിയോപാരി ഈസ് മൾട്ടിപ്പിൾ റീപ്രൊഡക്റ്റീവ് എപ്പിസോഡ്സ്.